SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
ഓസ്ട്രേലിയയിലെ ചികിത്സാ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ എന്ന ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടത്തിൽ 61 പുതിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ആരോഗ്യമേഖലയുടെ പ്രവർത്തന ശൈലി ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലേക്ക് എത്തിക്കാനാണ് ഈ നിർദ്ദേശങ്ങൾ ഉദ്ദേശിക്കുന്നത്. 14 മെഡിക്കൽ കോളേജുകളും ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെ വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രോഗികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം അത്യാവശ്യമാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ആന്റിബയോട്ടിക്കുകൾ മാത്രമല്ല പാരസെറ്റമോൾ, ഐബുപ്രോഫിൻ എന്നീ മരുന്നുകളുടെ ഉപയോഗത്തിലും വലിയ നിയന്ത്രണം ആവശ്യമാണെന്ന് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പറയുന്നു. കുട്ടികളിൽ പനിയുള്ളപ്പോൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഐബുപ്രോഫിൻ കൊടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്ന് ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നു. പനി കുറയ്ക്കുന്നതിനായി കുട്ടികളിൽ അനാവശ്യമായി മരുന്നുപയോഗിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്ന് വിക്ടോറിയയിലെ ഷെപ്പർട്ടനിൽ GP ഡോക്ടർ ടൈറ്റസ് തോമസ് വിശദീകരിക്കുന്നു.
ഇപ്പോൾ പനി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദോഷകരമായ കാര്യമല്ല. ഒരു വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് പ്രത്യേകിച്ച് തീരെ ചെറിയ കുട്ടികളിലല്ല നമ്മൾ പറയുന്നത്, ഒരു 6 മന്ത്സിന് താഴെയുള്ള കുട്ടികളുടെ അല്ല. ഇപ്പൊ അല്ലാത്ത ഇച്ചിലൂടെ വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പനിയുണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ ഇച്ചിരി റേസ്ഡ് ആണ് വയ്ക്കാറ്, എല്ലാവർക്കും ഇപ്പം തെർമോമീറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ ഇച്ചിരി ഹൈ ആണ്, 38 കണ്ടു, ഉടനെ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പം കുട്ടി കളിച്ച് നടക്കുകയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഈ പനി കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇപ്പോൾ ആ അതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര അസ്വാസ്ഥ്യമുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്ത് മരുന്നാണേലും അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഐബുപ്രോഫിനൊക്കെ നല്ല സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും ഇത് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതായതുകൊണ്ട് എല്ലാവരും മേടിച്ച് വെച്ചിട്ടുണ്ട്. പനി വന്നാൽ ഉടനെ അങ്ങ് കൊടുക്കുന്നുമുണ്ട്, അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം.
ഇതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ കാര്യത്തിലും വലിയ ജാഗ്രത ആവശ്യമാണെന്നാണ് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പറയുന്നത്. പ്രത്യേകിച്ച് 2 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് പതിവാണ്. ഡോക്ടർമാർ കുട്ടികൾക്ക് ഈ സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നതിൽ വിമുഖത കാണിക്കേണ്ടത് ആവശ്യമാണെന്ന് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ നിർദ്ദേശിക്കുന്നു.
അതിന്റെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കാവുന്ന കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. മെജോറിറ്റി ഇതിന് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡ് പേഷ്യൻസിന് കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യം അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട്. അല്ലാത്തവർക്ക് ജനറലി ഈ ഇയർ ഇൻഫെക്ഷൻസ് ഒന്നാമതേ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കൊച്ചുകുട്ടികളുടെ ചെവി എക്സാമിൻ ചെയ്യാനൊന്നും അത്ര എളുപ്പമല്ല. അഥവാ കണ്ടാൽ തന്നെയും കുറെ വൈറസ് ആണ് ഒരുപാട് കോസ്. അപ്പോൾ ആന്റിബയോട്ടിക് യാതൊരു അതിനകത്ത് ഫങ്ഷൻ ഇല്ല. ബാക്ടീരിയ ഉള്ളതും ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയതുകൊണ്ടും എല്ലാത്തിനും ആന്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൈഡ് ലൈൻ. ഇത് നേരത്തെ മുതലേ ഉള്ള ഗൈഡ് ലൈൻ ആണ്. ഇപ്പോൾ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാർ അറിയണം എന്ന ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് അത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരു പുതിയ ഒരു കണ്ടുപിടുത്തമൊന്നും അല്ല, പെട്ടെന്ന് ചിലവ് കുറയ്ക്കാനുള്ളൊരു ഉപാധിയും അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ചെവിയിൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ആന്റിബയോട്ടിക് കൊടുക്കാതിരുന്നാൽ അത് പേരൻസിന് അതൊരു കൺസേൺ ആണ്. അതുകൊണ്ട് അത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നതിന്റെ ഭാഗമാണിത്.
കുട്ടികളുടെ ചെവിയിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. എന്നാൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഈ അവസ്ഥയെ സഹായിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നതെന്ന് ഡോക്ടർ ടൈറ്റസ് പറയുന്നു.
ഈ ആന്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് ഫ്ലൂയിഡ് ഉള്ള ഫ്ലൂയിഡ് പോവുകയാട്ട് അത് അത് കൊടുക്കാത്തത് കൊണ്ട് അത് കൂടുകയാട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ ഇയർ ഡ്രം എന്ന് നമ്മൾ പറയുന്നത് ടിംപാനിക് മെംബ്രെയിൻ, അതിനൊരു ഹോൾ വീഴാറുണ്ട്. അതുകൊണ്ട് പോലും വലിയ ലോങ് ടേം ഡാമേജസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും പ്രിവെന്റ് ചെയ്യാൻ ആന്റിബയോട്ടിക്കിന് വലിയ റോൾ ഇല്ല എന്ന് തന്നെയാണ് എല്ലാ സ്റ്റഡീസും കാണിച്ചിട്ടുള്ളത്. വേദനയാണ് പലപ്പോഴും ഉള്ളൊരു പ്രശ്നം, അതിന് വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. അല്ലാതെ അത് ഒരു 24 hours കൊണ്ട് വേദന കുറയും, അതുപോലെ ആന്റിബയോട്ടിക് വേദന കുറയ്ക്കാനും റോളില്ല. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തടത്തോളം ആന്റിബയോട്ടിക് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്.
പനിക്കുള്ള മരുന്നുകൾക്കും ആന്റിബയോട്ടിക്കുകൾക്കും പുറമെ കുട്ടികളിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് റേഡിയേഷൻ. എക്സ്റേയും സ്കാനിങ്ങുമെല്ലാം വളരെയേറെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. ഈ പ്രവണത കുറയേണ്ടത് അത്യാവശ്യമാണെന്ന് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ നിർദ്ദേശിക്കുന്നു. റേഡിയേഷന് കാരണമാകുന്ന ചികിത്സാ രീതികൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ അവകാശമാണെന്ന് ഡോക്ടർ ടൈറ്റസ് ചൂണ്ടിക്കാട്ടുന്നു.
സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ അൾട്രാസൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ അതൊരു ദോഷകരമായ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതേസമയം എക്സ്റേയോ സി ടി സ്കാനോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം റേഡിയേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് ഈ ചൂസിംഗ് വയസ്സിലേക്കകത്ത് പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അഥവാ ഡോക്ടർ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അത് ചോദിക്കേണ്ടതുമാണ്. ഇത് ശരിക്കും ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ചികിത്സയുടെ ആവശ്യമുണ്ടോ അഥവാ അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളുടെ അവകാശമാണ്. അത് ചോദിക്കുകയും വേണമെന്ന് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കേട്ട നിർദ്ദേശങ്ങൾക്ക് പുറമെ ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നു. ഗുരുതരമായ ബ്രോങ്കൈറ്റിസ് ഉള്ളവരിൽ ചെസ്റ്റിൽ എക്സ്റേ നിർദ്ദേശിക്കുമ്പോൾ ഡോക്ടർമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പറയുന്നു. ഗുരുതരമായ ഡിമെൻഷ്യയുള്ളവർക്ക് ട്യൂബിൽ ഭക്ഷണം നൽകാതിരിക്കേണ്ടത് ആവശ്യമാണെന്നും നിർദ്ദേശത്തിന്റെ ഭാഗമാണ്. അപ്പെൻഡിസൈറ്റിസിന്റെ പരിശോധനയ്ക്കായി കുട്ടികൾക്കും യുവാക്കൾക്കും സി ടി സ്കാനിന് പകരം അൾട്രാസൗണ്ട് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നു. സ്ത്രീകൾ സ്ഥിരമായി പാപ്സ്മിയർ ടെസ്റ്റുകൾ നടത്തുന്നതും ഒഴിവാക്കേണ്ടതായി നിർദ്ദേശിക്കുന്നു. ബവൽ ക്യാൻസറിന്റെ കാര്യത്തിൽ രോഗസാധ്യത കൂടുതലുള്ളവരിൽ കൊളോണോസ്കോപ്പിക്ക് പകരം ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് സ്ക്രീനിംഗ് ആണ് കൂടുതൽ ഉചിതമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ കേട്ട നിർദ്ദേശങ്ങൾക്ക് പുറമെ പല കാര്യങ്ങളും ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയ പറയുന്നുണ്ട്. ഇതെല്ലാം ചൂസിംഗ് വൈസ്ലി ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. എസ് ബി എസ് റേഡിയോയ്ക്ക് വേണ്ടി ഡെലിസ് പോൾ.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.